നാമത്തിന് മഹത്വം. നമുക്ക് ഉത്തമഗീതത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം അതിന്റെ ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ കറുത്തവളെങ്കിലും അഴകുള്ളവളാകുന്നു. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാരത്തിലെ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശ്ശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു എന്ന് നാം മലയാളത്തിൽ വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ദോ ഐ ആം ഡാർക്ക് ബട്ട് ഐ ആം ബ്യൂട്ടിഫുൾ, ഞാൻ കറുത്തവളാണ് പക്ഷെ ഞാൻ അഴകുള്ളവളാണ്. ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് ഒന്നിച്ചാണ് നാം ആ വാക്യം അതിന്റെ തുടക്കത്തിൽ, ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിന്റെ തുടക്കത്തിൽ നാം അങ്ങനെയാണ് ഇംഗ്ലീഷിലെ വായിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഈ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രിസ്തീയ ജീവിതം അത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള നിലയിൽ പറയാം, അല്ലെങ്കിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്നുള്ള നിലയിൽ പറയാം, അല്ലെങ്കിൽ പുത്രിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള നിലയിൽ പറയാം. പക്ഷെ ഈ ബന്ധങ്ങളെക്കാൾ ഏറെ ആഴത്തിലുള്ള ഒരു ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ, ഓ പിതാവും പുത്രനും എന്നുള്ള ബന്ധത്തെക്കുറിച്ച് ആ നിലയിലെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ഉത്തമഗീതത്തിൽ പറയുന്നത് കാന്തനും കാന്തയും, ഭാര്യയും ഭർത്താവും, പ്രിയനും പ്രിയയും ആ നിലയിലുള്ള ഒരു ബന്ധമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിൽ നമ്മുടെ കർത്താവുമായിട്ട് നമുക്കൊരു ഒരു സ്നേഹ ബന്ധം ഉണ്ടാവണം, ഒരു ലവ് റിലേഷൻഷിപ്പ്. അതിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഇവിടെ ഇതാ അവിടെ കാന്തനോട് കാന്ത പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുന്ന യെരുശലേം പുത്രിമാരോട് ഉള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ അവൾ പറയുന്ന ഒരു കാര്യമാണ്: ഞാൻ കറുത്തവളെങ്കിലും അഴകുള്ളവളാകുന്നു. നോക്കുക, ഐ ആം ബ്ലാക്ക് ബട്ട് ലവ്ലി എന്നവൾ പറയുക, ഞാൻ കറുത്തവളാണ് എങ്കിലും അഴകുള്ളവളാണ്. ഈ കാന്തയുടെ സ്ഥാനത്ത് നാം നമ്മെ തന്നെ കാണുകയും കാന്തന്റെ സ്ഥാനത്ത് കർത്താവിനെ കാണുകയും ചെയ്യുമ്പോൾ, നമുക്ക് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ധൈര്യത്തോടെ നമുക്ക് പറയാനായിട്ട് കഴിയുമോ, ഞാൻ കറുത്തവൾ എങ്കിലും ഞാൻ അഴകുള്ളവളാകുന്നു, ദോ ഐ ആം ബ്ലാക്ക് ബട്ട് ലവ്ലി എന്ന് പറയാനായിട്ട് കഴിയുമോ? ഇവിടെ എന്താ രണ്ട് വിരുദ്ധമായ കാര്യങ്ങളെ കൊണ്ടുവന്ന് ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കറുത്തവളാണ്, അഴക് കുറഞ്ഞവളാണ് ആ മനുഷ്യരുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ എന്റെ തന്നെ ദൃഷ്ടിയിൽ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാൻ കറുത്തവളാണ്, അഴകില്ലാത്തവളാണ്, പക്ഷേ ഞാൻ അഴകുള്ളവളാണ്. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഈ ഒരു പോയിന്റിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ആഴം കുറഞ്ഞതും അടിസ്ഥാനങ്ങൾ അതിന്റെ യഥാർത്ഥമായ പാറയിൽ ഉറപ്പിക്കാത്തവരുമായി പോകും എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. നാം എന്താണ്? നാം ദൈവം നമ്മളെ മുന്നമയെ സ്നേഹിച്ച് നമ്മളെ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് ദൈവസന്നിധിയിൽ ഇത്രത്തോളം വർഷങ്ങൾ മുന്നോട്ട് വന്നു, ഇന്ന് നാം സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? നമ്മളേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഞാന് കറുത്തവളാണ്, ഐ ആം ബ്ലാക്ക്, ഐ ആം ഡാർക്ക്, അതാണ് പറയാനുള്ളത് അല്ലേ? സത്യത്തിൽ നമുക്ക് ദൈവതേജസിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ നമുക്ക് എന്തേ നമ്മൾ കാണാനായിട്ട് കഴിയുള്ളൂ? നമ്മുടെ കറുപ്പ് മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. പിന്നെ അതിനോട് ചേർത്ത് പറഞ്ഞത്, എങ്കിലും ഞാൻ അഴകുള്ളവളാകുന്നു എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യമോ? രണ്ടാമത്തെ കാര്യം, ഓ കാന്തന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അവൾ നടത്തുന്ന ഒരു പ്രസ്താവനയാണ്, ഞാൻ കറുത്തവളാണ് എങ്കിലും എന്റെ കാന്തന് ഞാൻ അഴകുള്ളവളാണ്. നോക്കുക, കറുത്തവളാണ് എന്നുള്ളതൊരു ഭൗതികമായ ഒരു യാഥാർത്ഥ്യമാണ്, ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. മറ്റേതോ, എങ്കിലും ഞാൻ അഴകുള്ളവളാകുന്നു എന്നുള്ളതോ, അത് ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ട് കാര്യങ്ങളെ ഒന്നിച്ച് അവളെ പറയുകയാണ്. ഇവളെ നോക്കുക, അവള് ആ നിലയില് ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് അവള് കറുത്തവളാണ് എന്നുള്ളത് ഒരു അവളുടെ ഒരു താഴ്മ കൊണ്ട് ഞാൻ കറുത്തവളാണ്. ചിലർ പറയില്ലേ, ഞാൻ ദൈവസഭയില് മീറ്റിങ്ങിലൊക്കെ സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ അയ്യോ പൊടിയും പുഴുവും അൽപ്പയും ഒക്കെയായ ഒന്നുമില്ലാത്തവളും ഏതും ഇല്ലാത്തതും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മള്. ആ നിലയിൽ ഒരു പറയുകയാണോ, അവളൊരു അഭിവിനയം കൊണ്ട് പറയുകയാണോ ഞാൻ കറുത്തവളാണ് എന്ന് പറയുന്നതാണോ? അല്ല, യാഥാർത്ഥ്യം അതാണ്. നോക്കുക, അതിന്റെ അടുത്ത വാക്യം നോക്കുക, എനിക്ക് ഇരുന്നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത്. സത്യത്തിൽ അവൾ കറുത്തവൾ തന്നെയാണ്, ഇരുന്നിറമാണ് അവൾക്കുള്ളത്, കറുത്തവളാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അത് ആണ് അവൾ ആദ്യം പ്രസ്താവിക്കുന്നത്, ഞാൻ കറുത്തവളാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അത് നമ്മൾ ഒരു വശത്ത് കാണുമ്പോൾ മറുവശത്ത് എങ്കിലും ഞാൻ അഴകുള്ളവളാകുന്നു, ഐ ആം ലവ്ലി ബട്ട് ഐ ആം ലവ്ലി എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ രണ്ട് കരങ്ങൾ കൊണ്ട് ഒന്നിച്ച് പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആഴം ഉറപ്പുള്ളത്. ഞാൻ കർത്തവളാകുന്നു എന്ന് പറയുന്നത് നമുക്ക് താഴ്മയും ദൈവകരുണയെ കുറിച്ചുള്ള ബോധ്യവും നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ അഴകുള്ളവളാകുന്നു എന്ന് പറയുമ്പോഴോ അത് ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പും മുന്നോട്ട് പോകാനുള്ള സ്ഥിരതയും നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും വേണം. ആ നമ്മൾ കറുത്തവരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ ഞാൻ അഴകുള്ളവളാണ് എന്നത് മാത്രം പിടിച്ചാലോ? മാത്രം പിടിച്ചാൽ ഒരു പക്ഷേ അത് നമ്മളെ നിഗളത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വരാം. അതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കറുത്തവളാണ് എന്ന യാഥാർത്ഥ്യം അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ മറുവശത്തോ ഞാൻ കറുത്തവളാണെന്നുള്ള യാഥാർത്ഥ്യം മാത്രം കാണുകയും പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ അഴകുള്ളവളാണ് എന്നുള്ള കാര്യം കാണാതിരിക്കുകയും ചെയ്താലോ? കാണാതിരുന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരുതരം ആഴം കുറഞ്ഞതും എപ്പോഴും കുറ്റബോധത്തിൽ ജീവിക്കുന്നതും ഒരു സ്ഥിരതയില്ലാത്തതും പെട്ടെന്ന് വാടിപ്പോകുന്നതും ഒക്കെയായ അങ്ങനെയുള്ള ഒരു കുറ്റബോധത്തിന്റേതായ ഒരു ജീവിതമായി പോകും. നോക്കുക, ക്രിസ്തീയ ജീവിതത്തിന്റെ ബാലൻസ്, അതിന്റെ സന്തുലിത അവസ്ഥ ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ കറുത്തവൾ എങ്കിലും അഴകുള്ളവൾ എന്ന് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് രാവിലെ ഈ നിലയിലുള്ള ഉറപ്പുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളെയും നാം അതേപോലെ കാണുന്നുണ്ടോ? ഞാൻ കർത്തവൾ എന്ന് പറയുമ്പോ അതിനെ തുടർന്ന് ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ ആ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും അത് എനിക്ക് തരുന്ന ആ താഴ്മയിൽ നിന്നുകൊണ്ട് ഒരു യാഥാർത്ഥ്യം സമ്മതിക്കുകയാണ്. അതേസമയം തന്നെ ഞാൻ അഴകുള്ളവളാണ് എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു കണ്ണ് തുറന്ന് കാണുന്ന ഒരു കാര്യമാണ്. ദൈവീകമായ ഒരു കാഴ്ചപ്പാടിൽ എന്നെ തന്നെ നോക്കുന്നതാ. ഇത് രണ്ടും ഒരേപോലെ പോയില്ലെങ്കിൽ അത് ക്രിസ്തീയ ജീവിതം ആഴം കുറഞ്ഞ ഒരു ജീവിതമായി പോകും. അല്ലെങ്കിൽ അതിന് ചിലപ്പോഴാഴമുണ്ടെങ്കിലും അതിനൊരു ആഹ്ലാദം ഉണ്ടാകുകയില്ല. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ക്രിസ്തീയ ജീവിതത്തിന് ആഴം നൽകുന്നതും അതുപോലെ തന്നെ അത് ആഹ്ലാദം നൽകുന്നതുമാണ് ക്രിസ്തീയ ജീവിതം. ചില ക്രിസ്ത്യാനികളെ, ചില സഭയിലൊക്കെയുള്ള മുന്നോട്ട് വരുന്ന ചിലരെ നോക്കുമ്പോൾ, വിശ്വാസികളെ നോക്കുമ്പോൾ അവർക്ക് വലിയ ആഴമുള്ള ഒരു ജീവിതമുണ്ട്. ദൈവമുമ്പാകെ നമ്മൾ നമ്മളെ തന്നെ വിധിക്കണം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴമുള്ള ബോധ്യങ്ങളുണ്ട്. പക്ഷെ അവരിലൊരു ആഹ്ലാദം കാണുന്നില്ല. നേരെ മറിച്ച് വേറെ ചിലരുണ്ട്, അവർക്ക് എപ്പോഴും ആഹ്ലാദമാണ്, സന്തോഷമാണ്, കർത്താവിന്റെ പാപം ക്ഷമിച്ചു, ഞാൻ ദൈവസന്നിധിയില് ആ നിലയില് വിലപ്പെട്ടവളാണ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. എന്നാൽ മറുവശത്ത് തന്നെ വെട്ടിയെടുത്ത ആ കലികർത്തത്തിലേക്കും വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കലികർത്തത്തിലേക്കും നോക്കുന്ന ആ ഒരവസ്ഥ, അതില്ലാതെ പോകുമ്പോ കേവലം ഉപരിപ്ലവമായ ഒത്തിരി സന്തോഷമുണ്ട്, പക്ഷെ ഒരു ആഴമില്ലാത്ത ഒരു കാര്യം കാണാനായിട്ട് കഴിയും. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തില് പ്രിയമുള്ളവരെ ഇത് രണ്ടും ഉണ്ടാവണം. നമുക്ക് ആഴത്തിൽ പോകുന്ന വേരുകൾ ഉണ്ടാവണം, അതേസമയം തന്നെ നമുക്ക് ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകണം. ഇത് നമ്മുടെ നമുക്കായിട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്ന് തന്നാലേ നമുക്കിത് കാണാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ഈ വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോകാം. ഒന്ന് രണ്ട് കാര്യങ്ങളെ ചിന്തിച്ച് ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഞാൻ കറുത്തവൾ ആണ് എന്നുള്ള അതിന്റെ ഒന്നാമത്തെ ഭാഗം, അതൊരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്? നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് നമ്മളെ കർത്താവിനെ അറിയുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് നോക്കിയാലും എന്താണ്, നമ്മള് ആകർഷകത്വം ഉള്ളവരല്ല. എന്തിനാണ് ആകർഷകത്വം ഇല്ലെങ്കിലും ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും? നാം പലപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കത് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം നമ്മളെ ആദ്യം തിരഞ്ഞെടുക്കുമ്പോഴും നാം ഒട്ടും ആകർഷണീയതയുള്ളവരായിരുന്നില്ല. നാം പൗലോസ് എഴുതുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഒന്ന് കൊരിന്ത്യർ അതിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച്, ദൈവം ആദ്യം നമ്മളെ വിളിച്ചതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാക്യം ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം അതിന്റെ 24 മുതൽ 25 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോ, ക്ഷമിക്കണം 26 മുതൽ നമ്മൾ നോക്കുമ്പോ നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നോക്കുക, നമ്മുടെ ആദ്യത്തെ ആ വിളിയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. നാം ദൈവത്താല് ആ നിലയിൽ വിളിക്കപ്പെട്ടപ്പോ നമ്മള് അഴകുള്ളവരായിരുന്നോ? അല്ല. നാം ഒരു ഭാഗത്ത് പറയുന്ന പോലെ ഒരു കണ്ണിനും ദയ തോന്നാൻ ആ നിലയിൽ സാധ്യതയില്ലാത്ത വണ്ണം നാം ഉപേക്ഷിക്കപ്പെട്ടവരും ഓ കറുത്തവരും നമ്മള് അഴകില്ലാത്തവരുമായിരുന്നു. ഇവിടെ ഇതാ ദൈവം അതിനെക്കുറിച്ച് പറയുന്നു, നമ്മൾ എങ്ങനെയൊക്കെയുള്ളവരായിരുന്നു, കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും പോഷത്വവും ബലമില്ലാത്തതും ബലഹീനവും. നോക്കുക, ആ വിശേഷങ്ങൾ അങ്ങനെ കൂടിക്കൂടി പോവുക. ലോകത്തിൽ എന്തുണ്ട്? ലോകത്തില് ലോകത്തിന്റെ ദൃഷ്ടിയില് ലോകത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് അഴകുള്ള ഒത്തിരി പേരുണ്ട്, ജ്ഞാനികളായിട്ടുള്ളവരുണ്ട്, ബലമുള്ളവരുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ ദൃഷ്ടിയില് നല്ല ആളുകള്, കാഴ്ചക്ക് സൗന്ദര്യമുള്ളവര്, അവര് ധാരാളം പേരുണ്ട്. പക്ഷേ ദൈവം തെരഞ്ഞെടുത്തപ്പോഴോ, ദൈവം തെരഞ്ഞെടുത്തപ്പോ അങ്ങനെയുള്ള ആ ലോകത്തിന്റെ ദൃഷ്ടിയില് സൗന്ദര്യമുള്ള ജ്ഞാനികളെയോ ബലവാന്മാരെയോ ശക്തന്മാരെയോ അല്ല ദൈവം തെരഞ്ഞെടുത്തത്, മറിച്ച് പോഷത്വമായത്, ബലഹീനമായത്, ഇല്ലാത്തത്, കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്, ഇങ്ങനെയുള്ളതിനെയാണ് തെരഞ്ഞെടുത്തത്. നമുക്ക് ഈ വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. കർത്താവേ, ഞാൻ ഒന്നുമില്ലാതെ ഇരുന്നപ്പോ, ഞാൻ ബലഹീനനായിട്ട് ബലഹീനയായിട്ട് ഇരുന്നപ്പോ, ഞാൻ ഫോഷനായിട്ട് ഫോഷിയായിട്ട് ഇരുന്നപ്പോ, ഞാൻ കുലഹീനായിട്ട് കുലഹീനയായിട്ട്, നികൃഷ്ടനായിട്ട് നികൃഷ്ടയായിട്ട് ഇരുന്നപ്പോ, ആ നിലയില് ഒരു കണ്ണിനും ദയ തോന്നാത്ത ഒരു സമയത്ത് കർത്താവേ, കർത്താവേ, നീ എന്നെ അഴകുള്ളവർ എന്ന് കണ്ടല്ലോ. കർത്താവേ, ഞാൻ ഈ ലോകപ്രകാരം കർത്തവളായിട്ട് ഇരുന്നപ്പോ അന്ന് ആദ്യം എന്നെ വിളിച്ചപ്പോ തന്നെ നീ എന്നിലൊരു അഴക് കണ്ടല്ലോ കർത്താവേ. ഈ കാര്യം നമുക്കൊരു നന്ദി തരുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലൊരു ആ നിലയിലൊരു ദൈവത്തോടുള്ള തീർത്താൽ തീരാത്ത ഒരു കടപ്പാട് നമുക്ക് തരുന്നുണ്ടോ? ലോകത്തില് ലോകത്തിന്റെ ദൃഷ്ടിയില് യാതൊരു വിധത്തിലും യോഗ്യതയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളില് ദൈവം ഒരു സൗന്ദര്യം കണ്ടെത്തി. മറ്റൊരാളിലല്ല, പ്രിയമുള്ളവരെ, എന്നിലെന്തെങ്കിലും നമ്മളെ ഈ സത്യങ്ങളിലേക്ക് വിളിച്ചത്, ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിളിച്ചത്, ദൈവരാജ്യത്തിലേക്ക് നമ്മളെ മുന്നമേ വിളിച്ചത്, ആകർഷിച്ചത്, ലോകപ്രകാരം നോക്കിയാൽ അതിന് ഒരു യോഗ്യതയും നമുക്കില്ല. ലോകപ്രകാരം നോക്കിയാൽ നമ്മൾ കറുത്തവരാണ്, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പോകാവുന്ന ആളുകളാണ്, കുലഹീനമാണ്, നികൃഷ്ടമാണ്, ഫോഷമാണ്, ഫോഷത്വമാണ്, ബലഹീനമാണ്. പക്ഷേ അന്ന് ദൈവം ആ കറുത്തവരിൽ ഒരു അഴക് കണ്ടെത്തി. കർത്താവ് സ്നേഹത്തോടെ എന്നോട് നിന്നോട് പറഞ്ഞു, ഓ എന്റെ മകനെ, മകളെ, നീ അഴകില്ലാത്തവളാണ് അല്ലെങ്കിൽ കറുത്തവളാണ്, എങ്കിലും ഞാൻ നിന്നിൽ ഒരു അഴക് കാണുന്നു എന്ന് പറഞ്ഞ് അരുമനാഥൻ നമ്മളെ മാറോട് ചേർത്തണച്ച് നമ്മളെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. നോക്കുക, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ നിലയിൽ കർത്താവിന്റെ സ്നേഹത്തെ ആദ്യമായിട്ട് രുചിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിന്റെ സ്നേഹം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയിലും ലോകത്തിന്റെ ദൃഷ്ടിയിലും ഓ ഏതുമില്ലാത്തവരും നിസ്സാരനും കറുത്തവരും അഴകില്ലാത്തവരുമാണെങ്കിലും ഞാന് എനിക്ക് നിന്നോട് സ്നേഹമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാന് കരങ്ങൾ നീട്ടി നിന്നെ എടുക്കാനും ഓ മാറോട് ചേർക്കാനും എനിക്ക് ഇഷ്ടമാണ്. യഹൂദിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, നമുക്ക് വായിക്കാനായിട്ട് ഉള്ള സമയമില്ല. അവിടെ കർത്താവ് കടന്നു വരുമ്പോ അവള് ആ രീതി ജനിച്ച അവസ്ഥയിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട് യഹൂദിയ കിടക്കുന്ന ഒരു രംഗം പ്രവാചകന് ആ നിലയിൽ പറയുന്നുണ്ട്. രക്തം പുരണ്ട് ഓ ആരും അവളുടെ നഗ്നത മറയ്ക്കാനായിട്ടില്ലാത്തവളായിട്ട് ആ നിലയില് രക്തത്തിലും പൊടിയിലും പെട്ട് അങ്ങനെ കിടക്കുമ്പോ എന്ത് ചെയ്തു? കർത്താവ് അവളെ സ്നേഹിച്ചു, അവളെ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവൾക്ക് പുതിയ വസ്ത്രം നൽകി, അവളെ കുളിപ്പിച്ചു, അവളുടെ മേൽ എണ്ണ പൂശി, ആ നിലയിൽ അവളെ അനുഗ്രഹീതയായിട്ട് കൈക്കൊള്ളുന്ന ഒരു ചിത്രം പഴയ നിയമത്തിലെ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും കർത്താവ് ചെയ്തത്. നാം ഒന്നുമില്ലാതെ ഇരുന്നപ്പോ, വികൃതരായിരുന്നപ്പോൾ, കർത്തവരായിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഇന്ന് ആ നിലയില് കർത്താവിന്റെ സ്നേഹത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പറയുന്നു, എന്റെ അടുത്തേക്ക് വരിക, എനിക്ക് നിന്നെ സ്നേഹമാണ്, ഇഷ്ടമാണ്, നീ കർത്തവനാണ്, കർത്തവളാണ്, എങ്കിലും നിന്നിൽ ഞാൻ ഒരു അഴക് കാണുന്നു എന്ന് കർത്താവ് പറയുന്നു. ഈ കർത്താവിന്റെ സ്നേഹത്തെ ആരെ സ്വീകരിക്കും? നമുക്ക് വളരെ വേഗത്തില് ഇതിന്റെ കർത്തവളാണ് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ രണ്ടാമതൊരു തലമുണ്ട്. അതെന്താണ്? നാം ഉത്തമഗീതത്തിൽ വായിച്ചതുപോലെ വെയിൽ കൊണ്ട് കറുത്തുപോയി, ഇരുൾ നിറം പറ്റി. അത് സംഭവിച്ചു. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തില് കർത്താവിന്റെ സ്നേഹത്തെ അറിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുമ്പം ഈ വെയിൽ കൊണ്ട്, ഈ ലോകത്തിന്റെ വെയിൽ കൊണ്ട് കറുത്തുപോയി, ഇരുൾ നിറം എന്നിലെ പറ്റി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമ്മൾ ഒത്തുതീർപ്പുകാരായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തെ വിലമതിക്കാതെ നമ്മുടേതായ സുഖങ്ങൾക്കായിട്ട് തിരിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കർത്തവരായിട്ട് തന്നെ നിൽക്കുകയാണ്. നോക്കുക, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നാം കർത്തവരാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് കർത്തവരായിരുന്നു. വീണ്ടെടുത്തതിന് ശേഷം, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പല വർഷങ്ങൾ വന്നതിന് ശേഷവും ഇന്നും ഈ ലോകത്തിനോട് ഒത്തുതീർപ്പുകാരായിട്ടും പല കാര്യങ്ങളും കർത്താവിന് വിരുദ്ധമായിട്ട് ചെയ്തവരായിട്ടും ഓ പരിശുദ്ധാത്മാവിന്റെ ഉണർത്തലുകൾക്ക് ചെവി കൊടുക്കാത്തവരായിട്ടും നമ്മൾ നിൽക്കുമ്പോ നമ്മൾ എന്താണ്? നമ്മൾ കറുത്തവരാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. ഈ യാഥാർത്ഥ്യം ആ വശത്ത് നിൽക്കുമ്പോ തന്നെ അവൾ പറയുകയാണ്, ഞാൻ കറുത്തവളെങ്കിലും അഴകുള്ളവളാകും. ഇന്ന് നമുക്ക് ഈ നിലയിൽ പറയാനായിട്ടുള്ള ധൈര്യമുണ്ടോ? കർത്താവേ, ഞാൻ ഈ ലോകത്തിന്റെ വെയിൽ കൊണ്ട് കറുത്തുപോയി, എനിക്ക് ഇരുന്നിറം പറ്റി, എങ്കിലും നീ എന്നെ അഴകുള്ളവളായിട്ട് കാണുന്നു എന്ന് ധൈര്യത്തോടെ വിശ്വാസത്തോടെ പ്രസ്താവിക്കാനായിട്ട് കഴിയുമോ? നോക്കുക, അത് വെറുതെ അവള് വെറുതെ ഒരു പറച്ചിലല്ല. ഒന്നാമധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ഇതാ പ്രിയൻ കാന്തൻ പറയുന്നത് നോക്കുക, സ്ത്രീകളിൽ അതിസുന്ദരിയെ. ഹാ, ഞാൻ അഴകുള്ളവളാകുന്നു എന്ന് അവള് പറഞ്ഞതിന് കാരണം ആ പ്രിയന്റെ നോട്ടത്തിൽ അവൾ എന്താണ്? അഴകുള്ളവളാണ്, സ്ത്രീകളിൽ അതിസുന്ദരിയാണ്. കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തില് നമ്മെ കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് നമ്മളെ നികൃഷ്ടമായ അവസ്ഥയിലും കുലഹീനമായ അവസ്ഥയിലും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ഓ വാഗ്ദത്തത്തിന്റെ ദൈവങ്ങൾ കന്യരും ആ നിലയില് ലോകത്തിൽ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരും ഒരു കണ്ണിനും ദയ തോന്നാൻ ആ നിലയില് യോഗ്യതയില്ലാത്തവരുമായിരുന്നു കർത്തവരായിരുന്നു. എങ്കിലും നിന്നെയും എന്നെയും ദൈവം സ്നേഹിച്ച് മുന്നോട്ട് വന്ന് ക്രിസ്തീയ ജീവിതത്തില് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓ ഈ ലോകത്തിന്റെ വെയിൽ കൊണ്ട് നാം കറുത്തവരാണെങ്കിൽ ആ നിലയില് ഇരുന്നിറ പറ്റിയവരാണെങ്കിൽ ഇപ്പോഴും ബ്ലാക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എങ്കിലും കർത്താവ് പറയുകയാണ്, നീ അഴകുള്ളവളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോ ആ കർത്തവളാണ് എങ്കിലും അഴകുള്ളവളാണ് എന്നുള്ളത് നമുക്കൊരു ബോധ്യം ആദ്യമായിട്ട് കർത്താവിന്റെ സ്നേഹത്തെ അറിയുമ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ഇന്നോ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രത്തോളം വന്ന് കർത്താവിനെ പല വിധത്തിൽ പരാജയപ്പെടുത്തി തോൽപ്പിച്ചതിന് ശേഷവും ഇന്നും നമുക്ക് അന്നത്തെ പോലെ ഒരു ഉറപ്പ്, ഞാൻ അഴകുള്ളവളാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? ആ ഉറപ്പിലേക്ക് നമുക്ക് വരാം. ഇന്ന് കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് നടക്കുകയാണല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ, പല വിധത്തിലുള്ള ഒത്തുതീർപ്പുകളിലോ, ആ നിലയിലെ ലോകത്തോടുള്ള അടുപ്പത്തിലോ ഇന്ന് പോയി നിങ്ങളെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ കറുത്തവരായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതൊരു ഒരു അനാവശ്യമായ ആ നിലയിലുള്ള ഒരു കുറ്റവിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാര്യം, ആദ്യം കർത്താവ് നിങ്ങളിൽ അഴക് കണ്ടതുപോലെ ഇന്നും കർത്താവ് നിങ്ങളിൽ ഒരു അഴക് കാണുന്നുണ്ട്. നോക്കുക, ദൈവസ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുന്നത് ക്രൂശിലെ, ഓ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സമയത്ത് കാണുന്ന ആ ദൈവസ്നേഹത്തെ മാത്രമാ പലരും നിൽക്കുന്നത്. ഇന്നും എന്നെ അഴകുള്ളവനായിട്ട് അഴകുള്ളവളായിട്ട് കർത്താവ് കാണുന്നു, അതിലുള്ള ഒരു സ്നേഹം പലർക്കുമില്ല. ദൈവസ്നേഹം എന്നൊക്കെ പലരും പാടുമ്പോ അത് പണ്ട് പാവിയായിരുന്ന എന്നെ പണ്ട് കർത്താവെ നീ തേടി വന്നല്ലോ, അവിടെ ദൈവസ്നേഹത്തെ കൊണ്ടുവന്ന് അങ്ങ് ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുക. അങ്ങനെയല്ല, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വന്നതിന് ശേഷവും ഞാൻ കർത്താവളാണ്, കർത്താവെ ഇപ്പോഴും നീ എന്നെ അഴകുള്ളവളായിട്ട് കാണുന്നല്ലോ എന്ന് കാണുമ്പോ ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും. നോക്കുക, ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായപ്പോ അവള് പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. നാലാമത്തെ വാക്യം, ഒന്നിന്റെ നാലാമത്തെ വാക്യം, അതിന്റെ അവസാനത്തെ ഭാഗം, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. കർത്താവ് കർത്തവളാണെങ്കിലും നമ്മളെ സ്നേഹിക്കുമ്പോ, നമ്മളൊരു സൗന്ദര്യം കാണുമ്പോ, അതാ നമുക്ക് തിരിച്ചു പറയാനുള്ളത്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ, ഉചിതം തന്നെ. ലോകത്തിനോ മറ്റുള്ളവർക്കോ എന്നിലൊരു അഴക് കാണാനായിട്ട്, അന്നും കാണാൻ കഴിയുന്നില്ല, ഇന്നും കാണാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും കർത്താവ് നീ എന്നിലൊരു അഴക് കാണുന്നല്ലോ, അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നത് ഉചിതമാണ്. ഈ ഒരു നിലയിലെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ? ആ സ്നേഹം നമ്മോട് കർത്താവ് കാണിച്ച ആ കരുണയിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹമാണ്. ഇവള് പറയുകയാണ്, ഈ കാന്ത പറയുകയാണ്, പ്രിയ പറയുകയാണ്, യെരുശലേം പുത്രിമാരെന്നെ തുറിച്ചു നോക്കുന്നു, മറ്റുള്ളവരുടെ കണ്ണുകളില് ഞാൻ നിന്നതയാണ്, ഞാൻ തന്നെ എന്നെ നോക്കുമ്പോ ഞാൻ കർത്താവാണ്, എങ്കിലും കർത്താവേ നീ എന്നിലൊരു അഴക് കാണുന്നല്ലോ, അത് നിന്റെ നന്മയാണ്. ഇങ്ങനെയുള്ള പ്രിയനെ ആർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും? നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ, ഉചിതം തന്നെ. ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോ, ദൈവസ്നേഹം ആ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് വളരെ ചേർന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവ ഭയം, ദൈവഭക്തി എന്ന് പറയുന്നു. ദൈവഭക്തി, ദൈവഭക്തി എന്ന് പറയുമ്പോ മലയാളത്തില് പറയുന്ന വാക്കിനെ ഇംഗ്ലീഷിൽ നാം കാണുന്ന ഒരു ഗോഡ്ലി ഫിയർ, ദൈവഭയം. ആ ദൈവഭയം എന്ന് പറയുന്നത് എന്താണ്? അത് സ്നേഹവുമായിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നത്? നാം ഒന്ന് യോഹന്നാനിൽ പറയുന്നുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. പക്ഷെ നാം ദൈവസഭയിൽ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയാറുണ്ട്, ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോ തികഞ്ഞ സ്നേഹമുള്ളപ്പം ഇനിയിപ്പോ ദൈവഭയം വേണ്ടല്ലോ, ഈ നിലയിലാണോ ഇത്? തമ്മിലുള്ള ബന്ധം എന്താണ്? ദൈവഭയം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, രണ്ട് വിധത്തിലുള്ള ദൈവഭയമുണ്ട്. ലോകത്തിലുള്ള ആളുകൾക്കും എന്തുണ്ട്? ദൈവഭയമുണ്ട്. മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും ദൈവഭയമുണ്ട്. ഓ ജഡീകരായ ക്രിസ്ത്യാനികൾക്കും എന്തുണ്ട്? ദൈവഭയമുണ്ട്. അത് ഏത് തരത്തിലുള്ള ദൈവഭയമാണ്? ഓ ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചില്ലെങ്കിൽ ദൈവം ഏതെങ്കിലും വിധത്തിൽ എന്നെ ശിക്ഷിച്ചു കളയുമോ? ദൈവം എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ദണ്ഡിപ്പിച്ചു കളയുമോ? എന്റെ സാഹചര്യങ്ങൾ ദൈവം ദുഷ്കരമാക്കി കളയുമോ? ദൈവം എന്നെ വിഷമിപ്പിക്കുമോ? ഈ നിലയിലുള്ള ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയമാണ്. ആ അത് മറ്റു മതങ്ങളിലും കാണാം, ജഡീകരായ ക്രിസ്ത്യാനികളുടെ ഇടയിലും കാണാം. ഓ ദൈവം എന്നെ വിഷമിപ്പിക്കുമോ? ദൈവം എന്നോട് ക്രൂരമായിട്ട് ഇടപെടുമോ? ദൈവം എന്നോട് കഠിനനായിട്ട് പെരുമാറുമോ എന്നുള്ള ഒരു ദൈവഭയം. അതൊരു ദൈവഭയമല്ലേ? ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയമാണ്. ഒന്നുമില്ലാതിരിക്കുന്ന ഭേദം അത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥ ദൈവീക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട ദൈവഭയം എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവഭയം എന്ന് പറയുന്നത് അത് നേരെ മറിച്ചുള്ള ഒരു ഭയമാണ്. അതായത് കർത്താവേ, എന്നെ സ്നേഹിച്ചേന്റെ കർത്താവേ, ഞാൻ ഏതെങ്കിലും വിധത്തിൽ നിന്നെ വിഷമിപ്പിക്കുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭയം. രണ്ടും പറഞ്ഞത് വ്യക്തമായോ? ഒരു ദൈവഭയം എന്ന് പറയുന്നത് ദൈവം നമ്മളെ വിഷമിപ്പിക്കുമോ, ദൈവം എന്റെ സാഹചര്യങ്ങളെ പ്രതികൂലമാക്കി ഞാൻ കണക്ക് കൂട്ടുന്ന പോലൊന്നും കാര്യങ്ങൾ നടത്താതെ ദൈവം ഓ ഞാൻ കൽപ്പനയൊന്നും അനുസരിച്ചില്ലെങ്കിൽ എന്റെ നേരെ കർശനമായിട്ട് ഇടപെടുമോ, ദൈവം എന്നെ വിഷമിപ്പിക്കുമോ എന്നുള്ള ഒരു ദൈവഭയമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ദൈവഭയം എന്ന് പറയുന്നത് ഏതാണ്? ആ ദൈവഭയം എന്ന് പറയുന്നത് കർത്താവേ, ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ, നിന്നെ ദണ്ഡിപ്പിച്ചോ, കർത്താവേ നിന്നെ മുറിവേൽപ്പിച്ചോ, നിന്നെ ആ നിലയിൽ കണ്ണുനീർ അണിയിച്ചോ കർത്താവേ എന്നുള്ള ഒരു ആരോഗ്യകരമായ ഒരു ഭയം. പ്രിയമുള്ളവരെ, യഥാർത്ഥ സ്നേഹത്തോട് ബന്ധപ്പെട്ട് ആ നിലയിലുള്ള ഒരു ദൈവഭയമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താ അവിടുത്തെ പ്രശ്നം? ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ട് കർത്താവേ അങ്ങയെ വേദനിപ്പിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ ആ നിലയിലുള്ള പെരുമാറ്റം കൊണ്ട് നിനക്ക് വേദനിച്ചോ? ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഇല്ല. ദൈവദാസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ അദ്ദേഹം ഇല്ല, മറ്റൊരു കൂട്ടായ്മയിലാണ് പോകുന്നത്. അദ്ദേഹം ഒരിക്കലെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഒരു സംഭവം, തന്റെ ഒരു അനുഭവം പങ്കുവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് ആ സ്നേഹിതൻ ഇന്നത് രീതിയിലെല്ലാം കർശനമായിട്ട് പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തി, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞതിന് യാതൊരു ന്യായീകരണവുമില്ല. എനിക്കത് കേട്ടപ്പം അതിന് നേരെ തിരിച്ച് അതിനേക്കാൾ 10 ഇരട്ടി ശക്തിയിൽ അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹം ഒരു കൊച്ചു വാചകം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ കർത്താവിന് നോവും എന്ന് പറഞ്ഞു. നോക്കുക, അതാണ് യഥാർത്ഥ ദൈവഭയം എന്ന് പറയും. കർത്താവേ, ഞാൻ എന്തെങ്കിലും എന്റെ പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് നിന്നെ നോവിക്കുമോ, നിന്നെ വിഷമിപ്പിക്കുമോ, ആ നിലയിലുള്ള ഒരു ഭയം. ഓ, അത് സ്നേഹത്തോട് ബന്ധപ്പെട്ടാണ്. ഓ, യഥാർത്ഥ ദൈവസ്നേഹം വരുമ്പോ മറ്റേ ദൈവം എന്നെ വിഷമിപ്പിക്കുമോ എന്നുള്ള ഭയം മാറിപ്പോവും. യഥാർത്ഥ ദൈവസ്നേഹം ആ സ്നേഹം ആ ഭയത്തെ പുറത്താക്കി കളയണം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയും മുന്നോട്ട് വന്നിട്ടും നമുക്കുള്ള പേടി എന്താ? ദൈവം നമ്മളെ എന്തെങ്കിലും ജീവിതത്തിൽ പേടി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണോ? അതോ ഞാന് എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് ദൈവമേ നിന്നെ ഞാന് വിഷമിപ്പിച്ചോ ആ നിലയിലുള്ള ഒരു ഭയമാണോ? നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ അഴക കാണുന്ന കർത്താവിനെ സ്നേഹിക്കുന്നത് ഉചിതമാണ്. ഇന്ന് ദൈവസന്നിധിയില് നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില സമയങ്ങൾ വേർതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ദൈവത്തിനായിട്ട് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. ദൈവം എന്നെ ഏകപക്ഷീയമായിട്ട് സ്നേഹിച്ചു. ഞാന് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഏതുമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു. അതുമാത്രമല്ല, ഇന്ന് വർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ കർത്തവനായിട്ട് തന്നെ ഇരിക്കുന്നു. അത് വാസ്തവമാണ്, അത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അങ്ങനെ കർത്ത എന്നെ സ്ത്രീകളിൽ അതിസുന്ദരിയെ എന്ന് വിളിക്കത്തക്കവണ്ണം എന്നിൽ അഴക് കാണുന്ന ഒരു കർത്താവുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആഴവും പരപ്പും നൽകുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിന് ആഴവും ആസ്വാദവും നൽകുന്ന രണ്ട് കാര്യങ്ങളാണ്. കർത്താവേ, നീ എന്നെ അഴകുള്ളവളായിട്ട് കാണുന്നല്ലോ. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ അങ്ങനെയുള്ള കർത്താവിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നത് ഉചിതമാണ്. ഞാൻ അവനെ വാക്കുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അവനെ ദുഃഖിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കും. നമുക്കറിയാം, കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും നമ്മൾ പിന്മാറിപ്പോവുകയോ പല വിധത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുകയോ ചെയ്താലും കർത്താവ് പിന്നെയും നമ്മളെ തേടി വരുന്നവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം ആ അധ്യായത്തിലെ പ്രശസ്തമായ മൂന്ന് ഉപമകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ആദ്യത്തെ ഉപമ എന്ന് പറയുന്നത് കാണാതെ പോയ ആടിനെ തേടി ഇടയൻ ചെല്ലുന്ന ആ കാര്യമാണ്. രണ്ടാമത് കാണാതെ പോയ ആ ദ്രഹ്മ അതിനുവേണ്ടി ആ വീട്ടുകാരി അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതോ കാണാതെ പോയ ആ പുത്രൻ അവൻ മടങ്ങി വരുമ്പോ പിതാവ് അവനെ സ്വീകരിക്കുന്നതാണ്. നോക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എപ്പോഴും കാണാതെ പോയതിനെ തേടി വന്ന് രക്ഷിപ്പാനായിട്ടാണ്. കാണാതെ പോയതിനെ തേടി വന്ന് നമ്മളോടുള്ള ദൈവത്തിന്റെ ഇടപെടലും നാം ദൈവസന്നിധി വിട്ടും പുറകിലോട്ട് പോയാൽ നമ്മളെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഉള്ളപ്പോ തന്നെ ഈ മൂന്ന് ഉപമകളും തമ്മിലുള്ള ഒരു വ്യത്യാസവും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാതെ പോയ ആടിനെ തേടി ഇടയൻ അങ്ങോട്ട് ചെന്നു. അതുപോലെ കാണാതെ പോയ ദ്രഹ്മയ്ക്കായിട്ട് ആ വീട്ടുകാരി അങ്ങോട്ട് അതിനായിട്ട് വിളക്ക് കത്തിച്ച് അവളെല്ലാം അടിച്ചു വാരി അത് അന്വേഷിച്ചു ചെന്നു. എന്നാൽ പിതാവിന്റെ വീട്ടില് ഓ പിതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിരുന്ന പുത്രൻ അവനെ പിതാവിനെ ധിക്കരിച്ച് മടങ്ങിപ്പോയപ്പോ ഒരു വിശ്വാസിയുടെ പിന്മാറ്റത്തിന് ഉദാഹരണമാണത്. അങ്ങനെ പോയപ്പോ പിതാവ് എന്ത് ചെയ്യുന്നില്ല? പിതാവ് അവനെ തേടി അവന്റെ പുറകെ ചെല്ലുന്നില്ല. ഇന്ന് സഭയിൽ പലരും പറയുന്നത് പലരും പിന്മാറിപ്പോയിട്ട് ചിലർ പറയും നിങ്ങളാരും എന്നെ അന്വേഷിച്ചു വന്നില്ലല്ലോ. നമുക്ക് പറയാനുള്ളത് എന്താ? സഹോദര, നീ ദൈവസഭയിൽ ഇത്രയും നാളും നിന്നിട്ട് പിന്മാറിപ്പോവുകയാണെങ്കിൽ നിന്റെ പുറകെ വരാനായിട്ട് ദൈവം പറയുന്നില്ല. എവിടെ? ഈ പൂർത്തപുത്രന്റെ ഉപമയിൽ, മൂന്നാമത് പറയുന്ന ഉപമയിൽ. അവിടെ ആ പിതാവ് എന്താ ചെയ്യുന്നത്? പിതാവിന് അവനോട് സ്നേഹമുണ്ടെങ്കിലും പിതാവ് അവൻ പോയിടത്തെല്ലാം അവനെ തെരഞ്ഞ് പുറകെ വരുന്നില്ല. അതേസമയം കാണാതെ പോയ ആട്, ഓ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാതെ പോയ ആടാണ്. അല്ലെങ്കിൽ കാണാതെ പോയ ബ്രഹ്മ, ഇത് രണ്ടും പാപിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൈവസ്നേഹമാണ്. മൂന്നാമത്തേതോ ദൈവഭവനത്തിലായിരുന്നിട്ട് അവിടെ നിന്ന് പിതാവേ നീ മരിച്ചാ മതി, നീ സ്വത്തുകൾ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ധിക്കരിച്ചു പോയവനെ പേടി പുറകെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു സ്നേഹമല്ല. മറിച്ച് എന്താ? ഓ ആ പിതാവ് പക്ഷെ എപ്പോഴവൻ വന്നാലും അവനെ കൈക്കൊള്ളത്തക്കവണ്ണം ഹൃദയത്തിലെ സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ പിതാവ് എന്ത് ചെയ്തില്ല? ആ പന്നികളുടെ അടുത്തേക്ക്, അവൻ പോയ സ്ഥലത്തേക്കെല്ലാം അവന്റെ പുറകെ ചെന്നില്ല. ഇന്ന് പിന്മാറ്റത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ ആ നിലയിൽ പരാജയപ്പെടുത്തി തോൽവിയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദര സഹോദരി ഞാൻ പറയട്ടെ, ദൈവസ്നേഹം അത് അതിന്റെ അടുത്തേക്ക് നീ വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നിന്നെ തേടി ഓടി വന്ന് ആലിംഗനം ചെയ്യുന്നു. നാം ആ പൂർത്തപുത്രന്റെ ഉടമയിൽ കാണുന്നത് ആ ഇളയ മകൻ വരുമ്പോ, വന്നു കഴിയുമ്പോ അവനൊരു ചുവട് വെച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ച് അവനൊരു ചുവട് വെച്ച് ഇറങ്ങി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പിതാവ് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും നാം നേരത്തെ ഒരിക്കലെ ചിന്തിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 20 അതിന്റെ 20-21 വചനങ്ങളിൽ നാം കാണുന്നുണ്ട്. അന്നത്തെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ ശഠനോ മത്സരിയോ ആയിട്ട് പോയാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കഴിയും. ന്യായപ്രമാണത്തിൽ ആ നിലയിലാണ് പറയുന്നത്. അങ്ങനെ എന്റെ ഇളയ മകൻ കടന്നു വരുമ്പോ ആരെങ്കിലും അവനെ കല്ലെറിഞ്ഞു കൊല്ലുമോ എന്നുള്ള പേടികൊണ്ടാവണം ഒരു പക്ഷേ പിതാവ് തന്റെ മാന്യതയും അന്തസ്സും ഒക്കെ വെടിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്ന ആ നിലയിൽ ഓടി വന്ന് നമ്മളെ ആശ്ലേഷിക്കുന്ന ഒരു സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പിന്നെയും പറഞ്ഞു പോകാനായിട്ട് കഴിയും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒരു വരി പാട്ട് പാടുകയും ചെയ്യാം. നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെന്താ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് കർത്താവേ, ഞാൻ എല്ലാ സമയത്തും നിന്നെ അറിയുന്നതിന് മുമ്പും കർത്താവളായിരുന്നു, നിന്നെ അറിഞ്ഞതിന് ശേഷവും ലോകത്തോടുള്ള പറ്റുമാനത്തിൽ ഇരുന്നിറം പറ്റി എങ്കിലും എന്നെ അഴകുള്ളവളായിട്ട് നീ കാണുന്നല്ലോ കർത്താവേ. ഇങ്ങനെയുള്ള കർത്താവിനെ എന്നിൽ അഴക് കാണുന്ന, എന്നിൽ അതിസൗന്ദര്യം കാണുന്ന കർത്താവേ, നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നത് ഉചിതമാണ്. ഈ സ്നേഹം എനിക്കൊരു ആരോഗ്യകരമായ ഫയൽ തരും. ആരോഗ്യകരമായ ഫയൽ എന്താണ്? ഞാൻ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ കർത്താവെ നിന്നെ നോവിച്ചു പോയോ നിന്നെ നോവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഭയം, ആരോഗ്യകരമായ ഒരു ഭയം തരും. ആ ഭയത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പറയാം, കർത്താവേ, ഞാൻ ഇന്നിന്ന രംഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് പറയുക. ഞാൻ ഇന്നിന്ന രംഗങ്ങളിൽ നിന്നെ പരാജയപ്പെടുത്തി കർത്താവേ, എങ്കിലും ഞാനായിരിക്കുന്ന അവസ്ഥയിൽ വരുന്നു. നാം ആ ധൂർത്തപുത്രനെ കുറിച്ച് വായിക്കുന്നത് അവനായിരുന്ന അവസ്ഥയിലാണ് അവനെ കടന്നു വന്നത്. അല്ലാതെ അവനെ ഒരു വേഷം ഒന്ന് മാറി ആ കൂടുതൽ ഭംഗിയായിട്ടൊന്നും അല്ല വരുന്നത്. ആ പന്നികളുടെ ഇടയിൽ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ തന്നെ പിതാവിന്റെ അടുത്തേക്ക് വരിക ചെയ്യുന്നു. നമുക്ക് അങ്ങനെ വരാനായിട്ട് കഴിയും. കാരണം ഇപ്പോഴും നമ്മില് ഒരു അഴക് കർത്താവ് കാണുന്നു, അഴക് കർത്താവ് കാണുന്നു. പക്ഷെ നമ്മൾ ആദ്യത്തെ ചൂട് വെക്കണം. ആ മുടിയൻ പുത്രൻ അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ചുവട് വെച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് പിതാവ് ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്യുന്നത്, അവനെ വലത്തുഭാഗത്തിരിക്കുന്നത്, അവന് ഭക്ഷണം നൽകുന്നത്, അവന് വേണ്ടി തടുപ്പിച്ച കാളക്കുട്ടിയെ അറുക്കുന്നത്, അവന്റെ വിരലിൽ പൊന്മോതിരമിടുന്നത്, അവന്റെ കാലിൽ ചെരുപ്പിടുന്നത്. നീ ഞാനും ഒരു ചുവട് കർത്താവിന്റെ നേരെ വെക്കുമ്പോ കർത്താവ് നമ്മുടെ നേരെ ഓടി വരികയും നമ്മളെ ആലിംഗനം ചെയ്യുകയും ചെയ്യും. കാരണം കർത്താവിന്റെ ദൃഷ്ടിയിൽ നാം അഴകുള്ളവരാണ്, അഴകുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ നിലയിലുള്ള ഒരു ധൈര്യവും ആ നിലയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ആ നിലയിലുള്ള ഒരു ധീരതയും നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പലവട്ടം കർത്താവിനെ ആ നിലയിൽ പരാജയപ്പെടുത്തിയ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, പിന്മാറിപ്പോയ രംഗങ്ങളായിരിക്കാം മനസ്സിൽ വരുന്നത്. എങ്കിലും വിശ്വാസത്തോടെ പറയുക, കർത്താവേ, നിന്റെ സ്നേഹത്തെ ഞാൻ തള്ളിക്കളഞ്ഞു പോയി, എങ്കിലും ഞാൻ ഇന്ന് ഒരു പുതിയ ബോധ്യത്തിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ചുവട് വെച്ച് വരുന്നേ കർത്താവേ. ഞാൻ ഒരു ചുവട് വെച്ച് വരുമ്പോ നീ എന്റെ അടുത്തേക്ക് 10 ചുവട് നടന്നു വരുന്നവൻ, ഓടി വരുന്നവനാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. കാരണം നീ എന്നിൽ ഇപ്പോഴും ഒരു അഴക് കാണുന്നു, എന്നിൽ ഒരു അഴക് കാണുന്നു. ആർക്കും ഒരു അഴക് കാണാനില്ലാത്തടത്ത് എല്ലാവരുടെ ദൃഷ്ടിയിലും കർത്തവരായിട്ട് എന്നെ കാണുമ്പോ നീ എന്നിൽ ഒരു അഴക് കാണുന്നല്ലോ കർത്താവേ. കർത്താവേ, ഇങ്ങനെയുള്ള കർത്താവിനെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ, ഉചിതം തന്നെ. നമുക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ.